അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികൾ അദ്ധ്യായം 10. കൈസരിയ നഗരത്തിൽ കൊർണല്യോസ് എന്നൊരാളുണ്ടായിരുന്നു. റോമൻ സൈന്യത്തിന്റെ ഇത്താലിക വിഭാഗത്തിന്റെ ശതാധിപനാണയാൾ. കൊർണല്യോസ് വലിയൊരു ഭക്തനായിരുന്നു. അവനും അവന്റെ കുടുംബവും സത്യമായ ദൈവത്തെ ആരാധിച്ചിരുന്നു. തന്റെ പണത്തിലധികവും അയാൾ പാവങ്ങൾക്ക് ദാനം ചെയ്തു. അയാൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കൊർണല്യോസിനൊരു ദർശനമുണ്ടായി. അവനത് വ്യക്തമായി കണ്ടു. ദർശനത്തിൽ ദൈവത്തിന്റെ ഒരു ദൂതൻ വന്ന് അവനോട് പറഞ്ഞു,
കൊർണല്യോസ്.
കൊർണല്യോസ് ദൂതനെ നോക്കി അവൻ ഭയന്ന് ചോദിച്ചു,
എന്താണ് പ്രഭു?
ദൂതൻ കൊർണല്യോസിനോട് പറഞ്ഞു,
ദൈവം നിന്റെ പ്രാർത്ഥനകൾ കേട്ടിരിക്കുന്നു. നീ പാവങ്ങളോട് ചെയ്തതൊക്കെ അവൻ കണ്ടിട്ടുണ്ട്. ദൈവം നിന്നെ ഓർമ്മിക്കുന്നു. ഏതാനും പേരെ ഇപ്പോൾ തന്നെ യോപ്പയിലേക്ക് അയക്കുക. ശിമോൻ എന്നു പേരായ ഒരുവനെ കൊണ്ടുവരുവാൻ നിന്റെ ഭൃത്യരെ അയക്കുക. ശിമോന് പത്രോസ് എന്നും പേരുണ്ട്. ശിമോൻ എന്നു പേരായ മറ്റൊരാളുടെ വസതിയിലാണ് പത്രോസ് താമസിക്കുന്നത്. ആ ശിമോൻ ഒരു തുകൽ പണിക്കാരനാണ്. കടലിനടുത്താണ് അവന്റെ വീട്.
ദൂതൻ അപ്രത്യക്ഷനായി. അപ്പോൾ കൊർണല്യോസ് തന്റെ 2 ഭൃത്യരെയും 1 ഭടനെയും വിളിച്ചു. ഭടനും ഒരു ഭക്തനായിരുന്നു. കൊർണല്യോസിന്റെ അടുത്ത സഹായികളിൽ ഒരുവനായിരുന്നു ആ ഭടൻ. കൊർണല്യോസ് 3 പുരുഷന്മാരോടും എല്ലാം വിശദീകരിച്ചു. എന്നിട്ടവരെ യോപ്പയിലേക്ക് അയച്ചു. പിറ്റേന്ന് അവർ യോപ്പയ്ക്കടുത്തെത്തി. ആ സമയം പത്രോസ് വീടിന്റെ മട്ടുപ്പാവിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ സമയം ഉച്ചയായിരുന്നു. പത്രോസിന് വിശന്നു. അവന് ആഹാരം വേണമായിരുന്നു. അവർ പത്രോസിന് ഭക്ഷണമുണ്ടാക്കവേ അയാൾക്കൊരു ദർശനമുണ്ടായി. തുറന്ന ആകാശത്തുനിന്നും എന്തോ താഴ്ന്നു വരുന്നതയാൾ കണ്ടു. വലിയൊരു വിരിപ്പ് താഴ്ന്നു വരും പോലെ 4 മൂലയ്ക്കും പിടിച്ച് അതിനെ താഴോട്ടിറക്കുകയായിരുന്നു. എല്ലാത്തരം മൃഗങ്ങളും അതിന്മേലുണ്ടായിരുന്നു. നടക്കുന്നവ, ഇഴയുന്നവ, പറവകൾ, അങ്ങനെയെല്ലാം. അപ്പോൾ ഒരു ശബ്ദം പത്രോസിനോട് പറഞ്ഞു,
എഴുന്നേൽക്കൂ പത്രോസേ, മൃഗത്തെ കൊന്നു തിന്നോളൂ.
എന്നാൽ പത്രോസ് പറഞ്ഞു,
കർത്താവേ, അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. അശുദ്ധവും മലിനവുമായ യാതൊന്നും ഞാൻ ഇതേ വരെ ഭക്ഷിച്ചിട്ടില്ല.
എന്നാൽ ആ സ്വരം അവനോട് വീണ്ടും പറഞ്ഞു,
ദൈവം ഇവയെ വൃത്തിയുള്ളവയെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനാൽ അവയെ അശുദ്ധമെന്ന് വിളിക്കരുത്.
ഇത് 3 തവണ സംഭവിച്ചു. അനന്തരം എല്ലാം ആകാശത്തേക്കെടുക്കപ്പെട്ടു. ഈ ദർശനത്തിന്റെ അർത്ഥം എന്തായിരിക്കാമെന്ന് പത്രോസ് അത്ഭുതപ്പെട്ടു. കൊർണല്യോസ് അയച്ച ഭൃത്യന്മാർ ശിമോന്റെ വസതി അന്വേഷിച്ച് കണ്ടുപിടിച്ചു. വാതുക്കിൽ നിന്ന് അവർ വിളിച്ചു ചോദിച്ചു,
ശിമോൻ പത്രോസ് ഇവിടെയാണോ താമസം?
പത്രോസ് അപ്പോഴും ദർശനത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആത്മാവ് അവനോട് പറഞ്ഞു,
നോക്കൂ, 3 പേർ നിന്നെ അന്വേഷിക്കുന്നു. എഴുന്നേറ്റ് താഴത്തെ നിലയിലേക്ക് ചെല്ലുക. സംശയാലുവാകാതെ അവരോടൊത്തു പോകുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുകയും ചെയ്യുക. ഞാനാണ് അവരെ നിന്റെ അടുത്തേക്ക് അയച്ചത്.
പത്രോസ് താഴെ അവരുടെ അടുത്തേക്ക് പോയി. അവൻ പറഞ്ഞു,
നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തി ഞാനാണ്. എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നത്?
അവർ പറഞ്ഞു,
നിന്നെ തന്റെ വസതിയിലേക്ക് ക്ഷണിക്കാൻ ഒരു വിശുദ്ധ ദൂതൻ കൊർണല്യോസിനോട് ആജ്ഞാപിച്ചു. കൊർണല്യോസ് ഒരു ശതാധിപനാണ്. അയാൾ ഒരു ഭക്തനും യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്നവനുമാണ്. യഹൂദർ അയാളെ ആദരിക്കുന്നു. നിനക്കു പറയാനുള്ളത് കേൾക്കുന്നതിന് നിന്നെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ ദൂതൻ കൊർണല്യോസിനോട് കൽപ്പിച്ചു.
അകത്തു വന്ന് അന്ന് രാത്രി അവിടെ തങ്ങാൻ പത്രോസ് അവരോട് അഭ്യർത്ഥിച്ചു. പിറ്റേ ദിവസം പത്രോസ് ആ 3 പേരോടൊത്തുപോയി. യോപ്പയിലെ ഏതാനും വിശ്വാസികളും പത്രോസിനോടൊത്തുപോയി. പിറ്റേന്ന് അവർ കൈസരിയിലെത്തി. കൊർണല്യോസ് അവർക്കായി കാത്തിരിക്കുകയായിരുന്നു. അയാൾ തന്റെ ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും അവിടെ വിളിച്ചുകൂട്ടിയിരുന്നു. തന്റെ വീട്ടിലേക്ക് വന്ന പത്രോസിനെ കൊർണല്യോസ് ചെന്ന് കണ്ടു. അയാൾ പത്രോസിന്റെ കാൽക്കൽ വീഴുകയും ആരാധിക്കുകയും ചെയ്തു. പത്രോസ് അയാളോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞു,
എഴുന്നേൽക്കൂ, ഞാൻ നിന്നെപ്പോലെ ഒരു മനുഷ്യനാണ്.
പത്രോസ് കൊർന്നല്യോസുമായി സംഭാഷണം തുടർന്നു. പിന്നീട് ഉള്ളിലേക്ക് കടന്നപ്പോൾ വലിയൊരാൾക്കൂട്ടത്തെ പത്രോസ് കണ്ടു. പത്രോസ് അവരോട് പറഞ്ഞു,
യഹൂദനല്ലാത്ത ഒരുവനുമായി ബന്ധപ്പെടുകയോ അയാളെ സന്ദർശിക്കുകയോ ചെയ്യുന്നത് യഹൂദ ന്യായപ്രമാണത്തിന് വിരുദ്ധമാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ആരെയും അശുദ്ധൻ എന്നോ മലിനപ്പെട്ടവൻ എന്നോ ഞാൻ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. അതിനാലാണ് ഇവരെന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ തർക്കിക്കാഞ്ഞത്. ഇപ്പോൾ ദയവായി പറയൂ, എന്തിനാണ് നിങ്ങൾ എനിക്കായി ആളയച്ചത്?
കൊർന്നല്യോസ് പറഞ്ഞു,
4 ദിവസം മുമ്പ് ഞാൻ എന്റെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. സമയം ഉച്ചയ്ക്ക് 3 മണിയോളമായി. പെട്ടെന്നൊരാൾ എന്റെ മുമ്പിൽ വന്നു നിന്നു. പ്രകാശമാനമായി തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച ഒരു ദൂതൻ. ദൂതൻ പറഞ്ഞു, കൊർന്നല്യോസ്, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. പാവങ്ങളോടുള്ള നിന്റെ കാരുണ്യ പ്രവൃത്തി ദൈവം കണ്ടിരിക്കുന്നു. അവൻ നിന്നെ ഓർമ്മിക്കുന്നു. നിന്റെ ഏതാനും ഭൃത്യന്മാരെ യോപ്പയിലേക്ക് അയക്കുക. ശീമോൻ പത്രോസിനോട് ഇങ്ങോട്ട് വരാൻ പറയുക. തുകൽപ്പണിക്കാരനും ശീമോൻ ഒന്നു തന്നെ പേരുള്ളവനുമായ ഒരുവന്റെ വസതിയിലാണ് അവൻ താമസിക്കുന്നത്. ആ വീട് കടൽ തീരത്താണ്. അപ്പോൾ തന്നെ ഞാൻ നിനക്ക് ആളയച്ചു. നീ ഇവിടെ വന്നത് വളരെ നല്ലത് തന്നെ. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ അവൻ നിന്നോട് പറയുവാൻ കൽപ്പിച്ച കാര്യങ്ങൾ കേൾക്കാനിരിക്കുന്നു.
പത്രോസ് പ്രസംഗിച്ചു തുടങ്ങി.
ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണെന്ന് ഞാനിപ്പോൾ യഥാർത്ഥത്തിൽ പഠിച്ചു. തന്നെ ആരാധിക്കുന്നവനെയും നീതി ചെയ്യുന്നവനെയും ദൈവം സ്വീകരിക്കുന്നു. ഒരുവൻ ഏത് രാജ്യത്തു നിന്ന് വരുന്നു എന്നതല്ല പ്രധാനം. ദൈവം യഹൂദരോട് സംസാരിച്ചു. യേശുക്രിസ്തുവിലൂടെ സമാധാനം കൈവന്നു എന്ന സുവിശേഷം യേശു അവർക്ക് നൽകി. യേശുവാണ് എല്ലാ ജനതയുടെയും കർത്താവ്. യഹൂദയിൽ എല്ലായിടത്തും എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. സ്നാനത്തെപ്പറ്റി യോഹന്നാൻ ജനങ്ങളോട് പ്രസംഗിച്ചതിന് ശേഷം ഗലീലയിലാണ് അത് ആരംഭിച്ചത്. നസ്രത്തിലെ യേശുവിനെ പറ്റി നിങ്ങൾക്കറിയാം. ദൈവം അവന് പരിശുദ്ധാത്മാവിനെയും ശക്തിയെയും നൽകിക്കൊണ്ട് അവനെ ക്രിസ്തുവാക്കി. ആളുകൾക്ക് നന്മ ചെയ്തുകൊണ്ട് യേശു നാടെങ്ങും ചുറ്റി സഞ്ചരിച്ചു. പിശാച് പീഡിപ്പിച്ചവരെ അവൻ സുഖപ്പെടുത്തി. ഇതൊക്കെ യേശുവിനോടൊപ്പമാണ് ദൈവം എന്നതിന് സാക്ഷ്യങ്ങളാണ്. യഹൂദിയയിലും യെരുശലേമിലും യേശു ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ സാക്ഷികളാണ്. പക്ഷേ യേശു കൊല്ലപ്പെട്ടു. അവർ അവനെ മരക്കുരിശിൽ തറച്ചു. എന്നാൽ മരണത്തിന്റെ 3-ാം നാൾ ദൈവം അവനെ പുനർജീവിപ്പിച്ചു. ദൈവം ആളുകൾക്ക് യേശുവിനെ വ്യക്തമായി കാണിച്ചു കൊടുത്തു. പക്ഷേ എല്ലാവരും യേശുവിനെ കണ്ടില്ല. ദൈവം തെരഞ്ഞെടുത്ത സാക്ഷികൾ മാത്രം അവനെ കണ്ടു. ആ സാക്ഷികളാണ് ഞങ്ങൾ. മരിച്ചവരിൽ നിന്നുള്ള അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഞങ്ങൾ അവനോടൊത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്തു. ജനങ്ങളോട് പ്രഭാഷണം നടത്താൻ യേശു ഞങ്ങളോട് ആവശ്യപ്പെട്ടു. മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ന്യായവിധി നടത്താൻ ദൈവം നിയോഗിച്ചവനാണ് അവനെന്ന് എല്ലാവരോടും പറയാൻ അവൻ ഞങ്ങളോട് പറഞ്ഞു. യേശുവിൽ വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും. യേശുവിന്റെ നാമത്തിലൂടെ അവന്റെ പാപങ്ങളെ ദൈവം പൊറുക്കും. ഇത് സത്യമാണെന്ന് എല്ലാ പ്രവാചകരും പറയുന്നു.
പത്രോസ് ഇങ്ങനെ പ്രഭാഷണം ചെയ്യവേ അവന്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നവരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പത്രോസിനോടൊപ്പം വന്ന യഹൂദ വിശ്വാസികൾ അത്ഭുതപ്പെട്ടു. ജാതികളിലും പരിശുദ്ധാത്മാവ് അതുപോലെ വർഷിക്കപ്പെട്ടതിനാലാണ് അവർക്ക് അത്ഭുതം. കാരണം ആ ജാതികൾ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു. അപ്പോൾ പത്രോസ് പറഞ്ഞു,
വെള്ളത്തിൽ സ്നാനപ്പെടുന്നതിൽ നിന്ന് ഇവരെ തടയാൻ നമ്മൾക്കാവില്ല. നമ്മൾക്ക് കിട്ടിയതുപോലെ തന്നെ ഇവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ചു.
കൊർന്നല്യോസിനെയും അയാളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ പത്രോസ് കൽപ്പിച്ചു. അപ്പോൾ ആ ജനം തങ്ങളോടൊപ്പം കുറച്ചുനാൾ കൂടി വസിക്കാൻ പത്രോസിനോട് അഭ്യർത്ഥിച്ചു.